ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതത്തെ ഒന്നിപ്പിച്ച ആഴമേറിയ നാഗരികവും ആത്മീയവുമായ തുടർച്ചയാണ് കാശി തമിഴ് സംഗമം എന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പുതിയ പോലീസ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മെഡിസപ് ഒന്നാംഘട്ട പദ്ധതി ജനുവരി 31 വരെ തുടരുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല ക്ഷേത്രനട ഇന്നലെ തുറന്നു. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ തകർത്തു. വാർത്തകൾ വിശദമായി. കാശിയും തമിഴ്നാടും തമ്മിലെ ബന്ധം കേവലം ചരിത്രപരമല്ലെന്നും ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതത്തെ ഒന്നിപ്പിച്ച ആഴമേറിയ നാഗരികവും ആത്മീയവുമായ തുടർച്ചയാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ഇത്തരം കൈമാറ്റങ്ങൾ ഇന്ത്യയുടെ പൈതൃകത്തെ വീണ്ടും ഉറപ്പിക്കുകയും ദേശീയ ഏകീകരണ ബോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. രാമേശ്വരത്ത് കാശി തമിഴ് സംഗമ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
കാശി തമിഴ് സംഗമം ഏകീകൃതവും സംയോജിതവും ആത്മവിശ്വാസമുള്ളതുമായ ഇന്ത്യ എന്ന ദർശനത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് മഹാകവി സുബ്രഹ്മണ്യ ഭാരതി ഉദ്ധരിച്ചു ഉപരാഷ്ട്രപതി നിരീക്ഷിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തിലുള്ള പ്രവർത്തനത്തിലൂടെ ഭാരതിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ടെന്നും സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. കാശിയുടെ തീരത്തുനിന്ന് ആരംഭിച്ച് രാമേശ്വരം തീരത്ത് അവസാനിക്കുന്ന കാശി തമിഴ് സംഗമം ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്നതിന്റെ ചൈതന്യം ശക്തിപ്പെടുത്തുകയും ജനങ്ങളെയും സംസ്കാരത്തെയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധങ്ങളെയും കൂടുതൽ അടുപ്പിക്കുകയും ചെയ്തുവെന്നും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചടങ്ങിൽ പറഞ്ഞു. തമിഴ് പുരാതന സാഹിത്യത്തിൽ കാശിയെക്കുറിച്ചുള്ള പരാമർശം വിശദീകരിച്ച കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ കാശിയും രാമേശ്വരവും സന്ദർശിക്കുക എന്ന ജനങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമങ്ങളെ പ്രശംസിച്ചു.
രാജ്യത്തെ പൌരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നതിനും ഗവൺമെന്റ് ജീവനക്കാർക്ക് ജോലി സൌഹൃദ അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിനും ഈ വർഷം സാധിച്ചതായി കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. കേന്ദ്ര മന്ത്രാലയങ്ങളിലും വിവിധ വകുപ്പുകളിലുമായി 2025 20 ലക്ഷത്തിലധികം പൊതുജന പരാതികൾ തീർപ്പാക്കാൻ സാധിച്ചതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചെയർപേഴ്സണുമായ ബീഗം കാലിദ സിയയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ന് ധാക്കയിലെത്തും. ബീഗം കാലിദ സിയയുടെ സംസ്കാര ചടങ്ങിൽ അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധീകരിക്കും. ഉച്ചയ്ക്ക് 2 സംസ്കാര ചടങ്ങുകൾ. ഇന്നലെയായിരുന്നു ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന കാലിദ സിയയുടെ അന്ത്യം. പുതിയ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ ട്രയൽ റണ് റെയിൽവേ സേഫ്റ്റി കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. കോട്ട നാഗ്ഡ സെക്ഷനിൽ ട്രെയിൻ മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗത്തിൽ ഓടിയതായി അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ വികസനയാത്രയിലെ നിർണായക വർഷമാണ് 2025. നയങ്ങളെ പുരോഗതിയിലേക്കും ലക്ഷ്യങ്ങളെ ഫലപ്രാപ്തിയിലേക്കും നയിച്ച വർഷത്തെക്കുറിച്ച് ആകാശവാണി പരിഷ്കരണ വർഷം പ്രത്യേക പരമ്പരയിൽ ഇന്ന് 2025 ഇന്ത്യ ലോകത്തിലെ പുതിയ ഉൽപ്പാദന എഞ്ചിനായി എങ്ങനെ ഉയർന്നു എന്നതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട്.
ഈ വർഷം ഇന്ത്യ വ്യാവസായിക സാമ്പത്തിക പാതയിൽ 7.8% വളർച്ചയോടെ നിർണായകമായൊരു മാറ്റത്തിലെത്തി. നേരിട്ടുള്ള വിദേശ നിക്ഷേപം വർദ്ധിക്കുകയും വ്യാവസായിക ശേഷി വികസിക്കുകയും ചെയ്തതിനാൽ രാജ്യം അതിവേഗം വളരുന്ന ഒരു വിപണിയായും പ്രധാന ആഗോള ഉൽപ്പാദന കേന്ദ്രമായും സ്ഥാനം പിടിച്ചു. രാജ്യത്തെ ആദ്യ ടെമ്പർഡ് ഗ്ലാസ് നിർമ്മാണ കേന്ദ്രം ഈ വർഷം നോയിഡയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഊർജ്ജ മേഖലയിൽ 100 GW സൌരോർജ്ജ ഉൽപ്പാദന ശേഷിയിലെത്തി രാജ്യം പ്രധാന നേട്ടം കൈവരിച്ചു. ഈ വർഷം 2200 പുതിയ വിമാനങ്ങൾ കൂടി വന്നതോടെ വ്യോമയാന മേഖല ശക്തിപ്പെട്ടു. 2030 വിമാനയാത്രക്കാരുടെ എണ്ണം 630 ദശലക്ഷത്തിലെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിന്റെ വ്യാവസായിക വളർച്ച ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരമൊരുക്കി. ഇലക്ട്രോണിക്സ് മേഖല മാത്രം ഏകദേശം 25 ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി. പുരുഷന്മാരുടെ ദേശീയ തൊഴിലില്ലായ്മ നിരക്ക് 5% കുറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലെ GST പരിഷ്കാരങ്ങൾ നിർമ്മാതാക്കൾക്ക് ഉൽപ്പാദന ചെലവുകളും സംഘർഷവും കുറച്ചു. 2025 ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പാദന കയറ്റുമതി സമ്പദ് വ്യവസ്ഥകളൊന്നായി ഇന്ത്യ ഉയർന്നുവന്നു.
പുതിയ പോലീസ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനം പോലീസ് സേനയുടെ കാര്യക്ഷമതയും അടിസ്ഥാന സൌകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനും കാലഹരണപ്പെട്ട വാഹനങ്ങൾ ഘട്ടംഘട്ടമായി മാറ്റുന്നതിന്റെയും ഭാഗമായാണ് വിവിധ യൂണിറ്റുകൾക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങിയത്. ഉച്ചയ്ക്ക് തിരുവനന്തപുരം SIFP പരേഡ് ഗ്രൌണ്ടിൽ നടത്തുന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി രവദ ചന്ദ്രശേഖർ, പോലീസ് അഡ്മിനിസ്ട്രേഷൻ DIG R നിശാന്തിനി, മറ്റ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിക്കും. മെഡിസപ് ഒന്നാംഘട്ട പദ്ധതി ജനുവരി 31 വരെ തുടരുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. ഒരു മാസം കൂടി ഒന്നാംഘട്ട പദ്ധതി തുടരുന്നതിന് പ്രീമിയം തുകയായ 61,14,00,000 രൂപ ഗവൺമെന്റ് അനുവദിച്ചതായി അദ്ദേഹം പറഞ്ഞു. മെഡിസപ് രണ്ടാംഘട്ട പദ്ധതി ജനുവരി 1 മുതൽ തീരുമാനിച്ച് നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. രണ്ടാംഘട്ട പദ്ധതിയുടെ സാങ്കേതിക നടപടികൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് ഒന്നാംഘട്ട പദ്ധതി ഒരു മാസം കൂടി നീട്ടിയത്. പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുന്നതിന് ബോധപൂർവമായ ശ്രമം നടത്തുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഇന്ത്യ ചരിത്ര കോൺഗ്രസിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ ജനറൽ ബോഡി യോഗം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ജനറൽ സെക്രട്ടറി ഡോക്ടർ സെയ്ദ് അലി നദീം റസവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം 85-ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് സമ്മേളനത്തിനായി പ്രൊഫസർ മൃദുല മുഖർജിയെ പ്രസിഡന്റായും പ്രൊഫസർ രാജശേഖർ ബസുവിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. മലബാർ മിൽമയുടെ സഹോദര സ്ഥാപനമായ മലബാർ റൂറൽ ഡെവലപ്മെന്റ് ഫൌണ്ടേഷൻ ക്ഷീരകർഷകർക്ക് ഗോതമ്പ് തവിട്, ചോളപ്പൊടി എന്നിവയ്ക്ക് സബ്സിഡി പ്രഖ്യാപിച്ചു. ജനുവരി 1 മുതൽ 2 മാസക്കാലത്തേക്ക് കിലോയ്ക്ക് 1 രൂപ നിരക്കിലാണ് സബ്സിഡി ലഭിക്കുക. സംസ്ഥാന സർവകലാശാലകളിലെ സ്ഥിരം ഗവേഷണ വിദ്യാർത്ഥികൾക്ക് സിഎം റിസർച്ചർ സ്കോളർഷിപ്പ് ഇന്ന് വിതരണം ചെയ്യും. തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. 2025 ജനുവരി ബാച്ചിന്റെ ആദ്യഗഡു സ്കോളർഷിപ്പ് തുകയാണ് വിതരണം ചെയ്യുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെയും ഹോസ്റ്റലുകളിലെയും വിദ്യാർത്ഥികളുടെ സംസ്ഥാനതല കലാമേള സർഗോത്സവം കണ്ണൂരിൽ സമാപിച്ചു. കാസർകോട് പരുവനടക്കം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിനാണ് കിരീടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
128 പോയിന്റുകളോടെയാണ് പരവനടുക്കം മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കിരീടം ചൂടിയത്. 126 പോയിന്റുകളോടെ കട്ടേല ഡോക്ടർ അംബേദ്കർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ രണ്ടാം സ്ഥാനവും 116 പോയിന്റുകളോടെ നൂൽപ്പുഴ ആർ ജി എം ആർ എച്ച് എസ് എസ് മൂന്നാം സ്ഥാനവും നേടി. ഹോസ്റ്റൽ വിഭാഗത്തിൽ കണ്ണൂർ ടി ഡി ഒ ഐ ടി ഡി പി ഓവറോൾ കിരീടം നേടി. ആലപ്പുഴ മായിത്തറ പ്രീ മെട്രിക് ഹോസ്റ്റൽ റണ്ണറപ്പായി. ജൂനിയർ വിഭാഗത്തിൽ ഇടുക്കി ഇ എം ആർ എസിലെ അർച്ചന മകേഷും സീനിയർ വിഭാഗത്തിൽ അട്ടപ്പാടി എം ആർ എസിലെ കെ അതീഷ്ണയും കലാതിലകമായി. 22 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെയും 120 ഹോസ്റ്റലുകളിലെയും 1500 വിദ്യാർത്ഥികളാണ് കലാമേളയിൽ പങ്കെടുത്തത്. സമാപന സമ്മേളനം മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു.
മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്ന ശബരിമലയിൽ പുലർച്ചെ മുതൽ പൂജകൾ ആരംഭിച്ചു. ജനുവരി 11 എരുമേലിപ്പേട്ടത്തുള്ളൽ നടത്തും. പന്തളത്തു നിന്നും തിരുവാഭരണ ഘോഷയാത്ര ജനുവരി 12 സന്നിധാനത്തേക്ക് തിരിക്കും. 13 പമ്പവിളക്കും പബ്ബസദ്യയും നടത്തും. ജനുവരി 14 മകരവിളക്ക് മഹോത്സവം. അന്ന് വൈകിട്ട് തിരുവാഭരണം ചാർത്തി അയ്യന് ദീപാരാധനയും തുടർന്ന് മകരജ്യോതി ദർശനവും നടക്കും. മകരവിളക്ക് തീർത്ഥാടനം പൂർത്തിയാക്കി ജനുവരി 20 രാവിലെ 6:30 നട അടയ്ക്കും. കണ്ണൂർ ധർമ്മടം മുൻ എംഎൽഎയും സിപിഐഎം മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ കെ നാരായണൻ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 കണ്ണൂർ പയ്യാമ്പലത്ത് നടത്തും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ ബാങ്ക് പ്രസിഡന്റ്, വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് ചെയർമാൻ, കണ്ണൂർ എ കെ ജി സഹകരണ ആശുപത്രി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. കെ കെ നാരായണന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ, മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടി ജോർജ്, ബിജെപി നോർത്ത് ജില്ലാ അധ്യക്ഷൻ കെ കെ വിനോദ് കുമാർ തുടങ്ങിയവർ അനുശോചിച്ചു. കെ കെ നാരായണന്റെ നിർയാണത്തെ തുടർന്ന് ഇന്ന് വൈകിട്ട് കണ്ണൂരിൽ എൽ ഡി എഫ് തീരുമാനിച്ച തദ്ദേശ ജനപ്രതിനിധികൾക്കായുള്ള സ്വീകരണ പരിപാടി മാറ്റി. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 5-ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ 15 റൺസിന് തകർത്തു. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌറിന്റെ അർദ്ധ സെഞ്ചുറി മികവിലാണ് ഇന്ത്യൻ വനിതകളുടെ ജയം. എല്ലാ മത്സരങ്ങളും ജയിച്ച ഇന്ത്യ ആദ്യ 3 മത്സരത്തിലും വിജയിച്ച് നേരത്തെ തന്നെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് എടുത്തു. 176 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്കയ്ക്ക് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 160 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ദക്ഷിണമേഖല അന്തർ സർവകലാശാല ഫുട്ബോൾ കിരീടം കണ്ണൂർ സർവകലാശാലയ്ക്ക്. കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ നടന്ന കലാശപ്പോരാട്ടത്തിൽ 2-3 ഗോളുകൾക്ക് കാലിക്കറ്റിനെ തോൽപ്പിച്ചാണ് കണ്ണൂർ ജേതാക്കളായത്. സ്വാതന്ത്ര്യസമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ പോരാളിയുമായിരുന്ന വടക്കിലം ഗോവിന്ദൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ 4-ാമത് പുരസ്കാരം നോവലിസ്റ്റും കഥാകാരനുമായ ദാമോദരൻ കുളപ്പുറത്തിന് സമ്മാനിക്കും. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജനുവരി 25 കണ്ണൂർ പുറച്ചേരിയിലെ വടക്കിലെത്ത് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഡോ ഇ വി രാമകൃഷ്ണൻ അവാർഡ് സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതത്തെ ഒന്നിപ്പിച്ച ആഴമേറിയ നാഗരികവും ആത്മീയവുമായ തുടർച്ചയാണ് കാശി തമിഴ് സംഗമം എന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പുതിയ പോലീസ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മെഡിസിപ് ഒന്നാംഘട്ട പദ്ധതി ജനുവരി 31 വരെ തുടരുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല ക്ഷേത്ര നട ഇന്നലെ തുറന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.